മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഒഴിവു ദിവസത്തെ കളി കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ഇപ്പോൾ തിയേറ്ററുകളിലെത്തുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ നമുക്കോടൊപ്പമുണ്ട്. സംവിധായകനായ ആഷിഖ് അബുവിന്റെ വിതരണത്തിലാണ് തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് കിട്ടുന്നത് സനൽകുമാർ ശശിധരനിലേക്ക്. നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സിനിമയ്ക്ക് കഥ ആറുണ്ണി, തിരക്കഥ പശ്ചാത്തല സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു 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 സ്ട്രേഞ്ച് ആയിട്ടുള്ള ട്രെയിലർ ഇറക്കിക്കൊണ്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആ സ്ട്രേഞ്ച്നെസ് സിനിമയുടെ സ്ട്രേഞ്ച്നെസ് അവതരിപ്പിക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം ചെയ്തതാണോ?
തീർച്ചയായിട്ടും. അതായത് സിനിമ സിനിമ എന്താണ് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. കാരണം തെറ്റായ ഒരു മാർക്കറ്റിംഗ് നടത്തുകയും തെറ്റായ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാല് അത് ഒരിക്കലും സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല. ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ തെറ്റായ ഒരു മാർക്കറ്റിംഗ് നടത്തിയിട്ട് തെറ്റായ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറ്റി ഒരു നല്ല സിനിമയെ നശിപ്പിച്ചു കളയാൻ പറ്റും. അപ്പൊ എനിക്ക് വേണ്ടിയിരുന്നത് ഈ സിനിമയെ കുറിച്ച് കൃത്യമായ ധാരണകളുള്ള, ഈ സിനിമ എന്തായിരിക്കും എന്ന ഏതാണ്ട് ഒരു ഊഹമെങ്കിലുള്ള ഒരു പ്രേക്ഷക സമൂഹത്തെ തിയേറ്ററിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതെന്താണ്, ട്രെയിലറിന് മാത്രമല്ല എല്ലാ പബ്ലിസിറ്റി മെറ്റീരിയലുകളിലും നമ്മൾ സിനിമയെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു.
മലയാള സിനിമയ്ക്ക് ഇത്രയും ചലച്ചിത്രത്തിന്റെ ഒരു ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ മലയാള സിനിമയ്ക്ക് ഏറെ പാരമ്പര്യമുള്ള ഒരു ഒരു മേഖലയാണ് മലയാളത്തിലെ സിനിമ. പക്ഷെ ഒരിക്കൽ പോലും ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള രീതിക്ക് പുറത്തേക്ക് കടക്കാൻ ഏറ്റവും പാടുപെടുന്ന ഒരു രംഗം കൂടിയാണ് മലയാളത്തിലെ ചലച്ചിത്ര രംഗം. അവിടെ തിരക്കഥയില്ലാത്ത ഒരു സിനിമയുമായി ഞാൻ വരുന്നു എന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്നുണ്ടായത്?
സത്യത്തിൽ മലയാളികള് പുതുമ അങ്ങനെ അങ്ങോട്ടങ്ങോട്ട് സ്വീകരിക്കുന്ന ആളുകളല്ല. നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാലും ഒരു പുതിയ ഭക്ഷണം കഴിച്ചു നോക്കണം നമുക്ക് പേടിയാണ്. അവിടെ നമുക്ക് നമ്മൾ ഇപ്പൊ ഡൽഹിയിൽ പോയാലും ബോംബെയിൽ പോയാലും മലയാളി ഹോട്ടലുണ്ട് എന്നാണ് തിരക്കാറ്. അതുകൊണ്ട് അത് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ തൊട്ടു നോക്കൂ എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട്. പക്ഷേ നല്ലതാണ് എന്ന് നാലു പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനക്കൂട്ടവും കൂടെയാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഇത് നല്ലതാണ് എന്ന് ആളുകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളി സപ്പോർട്ട് ചെയ്യും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പുതിയ രീതി ആരംഭിക്കുമ്പോഴും അത് നല്ലതായിരിക്കും എന്ന് വളരെ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തിരക്കഥ ഇല്ലാതെയും ഈ പറഞ്ഞ ബാക്കി താരങ്ങളില്ലാതെയും ഒക്കെ സിനിമ ചെയ്താൽ ആളുകൾ സ്വീകരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്.
മൗത്ത് പബ്ലിസിറ്റി തന്നെയാണോ ഇപ്പോഴും ഈ സിനിമയുടെ വിജയത്തിന് കാരണമായി സനൽ കരുതുന്നത്?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങള് പബ്ലിസിറ്റിക്ക് ഞങ്ങൾ കാത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് സിനിമ തന്നെ വളരെ കുറച്ച് കാത്തിലും ഉണ്ടാക്കുന്ന ആളുകളാണ്. 15 ലക്ഷം 14 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. അതായത് ഒരു സാധാരണ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടില് ആ തുകയിലാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. ഈ തുക മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ആ സിനിമ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് എത്രമാത്രം കഷ്ടപ്പെടാണെന്ന് അറിയാമല്ലോ. നമുക്ക് പിന്നെ ആശ്രയിക്കാവുന്നത് സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ്. അവര് മറ്റൊരാളോട് ഒരാള് വേറൊരാളോട് പറയുന്നത്ര സത്യസന്ധമായിട്ട് ഒരു പരസ്യത്തിനും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു സംസാരം.
തീർച്ചയായും ആ സത്യസന്ധതയുടെ വിജയം തിയേറ്ററുകളിൽ കാണാനുണ്ട്. തിയേറ്ററുകൾ നിറഞ്ഞോടുകയാണ് ഒഴിവു ദിവസത്തെ കളി. അതിന്റെ ഒരു അഭിനന്ദനം അറിയിക്കുന്നു ഇക്കൂട്ടത്തിൽ തന്നെ. മറ്റൊരു കാര്യം, ഈ ഇത്തരമൊരു സിനിമ ഇറങ്ങുമ്പോൾ, അതായത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള മാമൂലുകൾക്ക് പുറത്തുള്ളൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു?
തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ ആർട്ട് സിനിമ എന്ന് പറഞ്ഞ് പിന്നെ സിനിമ കാണാൻ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതിനകത്ത് തന്നെ ജെന്യൂൻ ആയിട്ടുള്ള പ്രേക്ഷകരുടെ എണ്ണം അതിലും കുറവാണ്. പലരും സിനിമ കാണാൻ വരുന്നത് സിനിമ കാണാൻ വേണ്ടിയല്ല, സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ച് അവരവരുടേതായ രീതിയിൽ അവരവരുടെ ബ്രില്യൻസ്
അവരുടെ അറിവ് അവതരിപ്പിക്കാൻ
അതെ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതി പറയാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് പല സിനിമയെ സിനിമ കാണാൻ വരുന്നത്. നമുക്ക് അങ്ങനെയുള്ള ആളുകളല്ല വേണ്ടത്. ജെന്യൂൻ ആയിട്ട് സിനിമയെ ആസ്വദിക്കുന്ന സാധാരണ പ്രേക്ഷകരെ കൂടി സിനിമയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ സിനിമയ്ക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. ഈ ഏറ്റവ്യ ബുദ്ധിജീവി ചർച്ചകൾ ഉണ്ടെന്നും സിനിമയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. സിനിമയ്ക്ക് തന്നെ സമൂഹത്തിനും യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് സിനിമയിൽ തന്നെ പലയിടത്തും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹിപ്പോക്രസി, നമ്മുടെ ചർച്ചകളിൽ ഉണ്ടാകുന്ന ഹിപ്പോക്രസി ഈ സിനിമകളിൽ, ഈ സിനിമയിൽ ഒഴിവു ദിവസങ്ങളിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്, അവര് അത് കൈയടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ വിജയിക്കുന്നത്.
സിനിമയുടെ കണ്ടന്റിലേക്ക് വന്നാൽ, അഞ്ചു സുഹൃത്തുക്കൾ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകുന്ന ഒരു അവധി ദിവസത്തിൽ മദ്യപിച്ചുകൊണ്ട് ഒരു ദിവസം ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്ന ആ ദിവസം, ഇവരുടെ ഈ ആഘോഷം, ഇതൊരു ഒരു പക്ഷേ ഏതാണ്ട് എല്ലാ മലയാളികളും കടന്നുപോയിട്ടുള്ള ഒരു അവസരമായിരിക്കാം. അവധി ദിവസങ്ങൾ ആഘോഷിക്കുന്ന ഒരു ശീലം നമുക്ക് ഇത്തരത്തിൽ മദ്യവും അടക്കമുള്ള എല്ലാത്തരം ഹിപ്പോക്രസികളുമായി ആഘോഷിക്കുന്ന ഒരു ശീലം മലയാളിക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനേക്കാളേറെ ഇത് പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കാരണമാകുന്നത് ആ കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ ആ ചെയ്ത വേഷം ചെയ്ത ആൾക്കാരാണ്. അവരെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, സിനിമയിലല്ല, ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരാണ്. ഒരുപക്ഷെ തിരശീലയിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്നത് ബോധപൂർവം പരിചയം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള പരിചയമാകണമെന്നുള്ള ഒരു ശാഠ്യം കൊണ്ടാണോ, അതോ സിനിമയുടെ ചെലവ് കുറയ്ക്കാനാണോ?
ഇല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിനകത്ത് വേണമെങ്കിൽ സിനിമയിൽ മുഖം കാണിച്ച പിന്നെ ഒന്ന് രണ്ടാളുകളെ എനിക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. കാരണം ആദ്യത്തെ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു, ഓരോ പൊക്കത്തിന് അവാർഡ് കിട്ടി, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് കുറച്ച് ആർട്ടിസ്റ്റുകളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ വ്യക്തമായിട്ട് എന്റെ ഒരു തീരുമാനമായിരുന്നു, ഇതിനകത്ത് ഒരു മനുഷ്യനും കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത പിന്നെ എന്നാൽ ചുറ്റുപാടും കണ്ടു പരിചയിച്ചിട്ടുള്ള കഥാപാത്രങ്ങള് അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകൾ വേണം എന്നുള്ളത് കണ്ടുപിടിച്ചായിരുന്നു. അത് ആദ്യം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ സിനിമ ചെയ്യുമ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞാലും 14 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല. പാവപ്പെട്ട ആളുകൾക്ക് ഒരു 3-4 വീട് വെച്ചു കൊടുക്കാനുള്ള പൈസയാണ്. ആ പൈസ നമ്മൾ ഒരു കലാരൂപത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോ അത് ധാരണയില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ക്രിമിനൽ കുറ്റമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. വെറുതെ എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ വളരെ അലോചിച്ചുറപ്പിച്ചാണ് ഇത് ചെയ്തത്. ആ സമയത്ത് പലർക്കും ഇത് എത്രമാത്രം സക്സസ് ആകുമെന്നും എത്രമാത്രം ഗുണകരമാകുമെന്നും ഒക്കെ ഉള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി ഇപ്പോ എല്ലാവരും അതിനെ പ്രശംസിക്കുന്നുണ്ട്. ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ അറിയാവുന്ന ആരെങ്കിലും തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള പ്രതികരണം കിട്ടുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേരളം. ഈ സിനിമയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിന്റെ പശ്ചാത്തലമായി വെക്കുന്ന ഒരു സിനിമയും, ഈ ഒരു സാഹചര്യം സിനിമയ്ക്ക് ജനങ്ങളിലേക്ക് എത്താൻ കുറച്ചുകൂടെ നന്നായി സംവദിക്കാൻ അതൊരു നല്ല അവസരമായി എന്ന് തോന്നുന്നുണ്ടോ?
ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഐഡിയൽ ആയിട്ടുള്ള ഒരു റിലീസിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പീരീഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ശക്തമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് അതിന്റെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളും, സിനിമയുടെ പൊളിറ്റിക്സ് ശരിക്കും ഇങ്ങനെ അതിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കേണ്ട കാര്യമല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പോലും അത് അതേ പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഐഡിയൽ പീരീഡ് തിരഞ്ഞെടുപ്പിന്റെ സമയമായിരുന്നു. ഇപ്പൊ എന്തായാലും ജസ്റ്റ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും പലതും റിമൈൻഡ് ചെയ്യാനും പലതും വീണ്ടും ചർച്ച ചെയ്യാനും ഒക്കെ അത് ഗുണം ചെയ്യും.
തെരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ജാതി രാഷ്ട്രീയം പരസ്യമായി, ഒരുപക്ഷെ നമ്മളുടെ ഒരു ഹിപ്പോക്രസി കാരണമായിരിക്കും ജാതി ഉള്ളിലുള്ളപ്പോഴും അത് പുറത്ത് പറയാൻ അല്ലെങ്കിൽ പരസ്യമായി പറയാൻ മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലത്. പക്ഷെ ജാതി രാഷ്ട്രീയം പരസ്യമായി ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയം. ഈ സിനിമയ്ക്കും അങ്ങനെ ഒരു അന്തർധാര ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്.
തീർച്ചയായിട്ടും ഇതൊരു പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ടിവിയോ റേഡിയോയോ പത്രമോ എന്തോ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ജാതി ഏതാണ്, ആ ലൊക്കാലിറ്റിയിൽ എത്ര ജാതിയിലുള്ള ആളുകൾ എത്ര കൂടുതലാണെന്ന് വളരെ ബ്ലാറ്റന്റ് ആയിട്ട് പറയുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് നമുക്കുള്ളത്, കേരളത്തിലുള്ളത്. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നത് നമ്മൾ ഭയങ്കര പുരോഗമനമാണ്, നമ്മൾ നവോത്ഥാനം കൊണ്ട് നമ്മളൊന്ന് മാറി മറിഞ്ഞു പോയി, വെറും കള്ളത്തരമാണ്. നമ്മുടെ ഉള്ളില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജാതി, സ്ത്രീ വിരുദ്ധത, നമ്മുടെ തന്നെ ഹിപ്പോക്രസി ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു അടിഞ്ഞ മനസ്സുമായിട്ടാണ് നമ്മളെല്ലാം ദൈനംദിനം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത.
ഈ സിനിമയിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഞാനത് അതിലേക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ജാതി രാഷ്ട്രീയമുണ്ട്, ഹിപ്പോക്രസി ഉണ്ട്, സ്ത്രീ വിരുദ്ധത, എല്ലാം ഇതിനകത്ത് തന്നെ ഉള്ള ഒരു സിനിമ കൂടിയാണ് എന്നുള്ളത് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി പറയുന്നു. മറ്റൊരു കാര്യം, സനലിൻ്റെ ഒരു സുഹൃത്തിൻ്റെതാണെന്ന് തോന്നുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു, മൂന്ന് കാര്യങ്ങൾ ഇവർ ശരിക്കും മദ്യപിച്ചിരുന്നു, ഈ അതിനകത്തെ അഭിനയിച്ച ആൾക്കാർ ഇതിൽ ശരിക്കും മദ്യപിച്ചിട്ട് തന്നെയാണോ ഈ സിനിമ ചെയ്തത്, രണ്ടാമത് ആ മഴ ശരിക്കും പെയ്തതാണോ, ഇത് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഇതാണ്. റിയലിസത്തിന്റെ അങ്ങനെ അറ്റമെത്തുമ്പോൾ ഇത് നമ്മൾക്ക് ഇവർ തന്നെ അങ്ങനെ ചെയ്യിച്ചിട്ട് ചെയ്തതാണോ എന്നുപോലും തോന്നുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ അങ്ങനെയുണ്ടോ?
ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു രണ്ട് ചോദ്യങ്ങളാണ്. സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാല് ആളുകൾ ആദ്യം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഇതാണ്, ആർട്ടിസ്റ്റ് മദ്യപിച്ചിരുന്നോ, മഴ പെയ്തപ്പോ നിങ്ങൾക്ക് എന്ന് രണ്ട് ചോദ്യങ്ങൾ. അവര് അത് രണ്ടും കേൾക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അവാർഡ് കിട്ടുന്ന ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. വളരെ അഭിനേതാക്കളുടെ കഴിവും പിന്നെ ആ പറഞ്ഞതുപോലെ മഴയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തതാണ്. അത് ഉപയോഗിച്ചതിൽ നമ്മുടെ ടെക്നീഷ്യൻസിന്റെ ഒരു വളരെ ആത്മാർത്ഥമായ സമീപനവും ഒക്കെയാണ് സിനിമയിൽ അങ്ങനെ കാണിക്കുന്നത്. അത് ഒരു തരത്തിലും ഞാനത് ആലോചിക്കുന്നുണ്ട്, ഒരു മേക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്.
ഓക്കെ ഓക്കെ, അത് അതെന്തായാലും അതുകൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും. കാരണം ഇത്തരം ഒരു സിനിമ നമുക്ക് പരിചയമല്ലാത്ത സാഹചര്യങ്ങളിൽ, ഒരുപക്ഷെ പുറം രാജ്യങ്ങളിൽ ഇത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇത്തരം മേക്കിംഗ് ഉള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ നമുക്ക് പരിചയമല്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സങ്കേതം ഉപയോഗിക്കുമ്പോൾ ആ സങ്കേതം എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടാവും. അത്തരം ഒരു വീഡിയോ, എന്തായാലും മേക്കിംഗ് വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും സംസാരിച്ചതിന് നന്ദി സർ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.